ഇന്ന് SBS സ്റ്റുഡിയോയിൽ ഒരു പ്രത്യേക അതിഥിയാണ് നമുക്കൊപ്പമുള്ളത്. യുവഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്ന ഗാനങ്ങൾ ഒരുക്കുന്ന ടെപ്സിയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത്. തല്ലുമാലയിലെ മണവാളൻ തഗ് എന്ന പാട്ട് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കുമല്ലോ. നമുക്ക് ഡെപ്സിയിലേക്ക് പോകാം. ഡെപ്സിയാണ് ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥി. നമസ്കാരം ഡെപ്സി. SBS റേഡിയോ ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം. SBS മലയാളത്തിലേക്കും സ്വാഗതം. ഡെപ്സി, ഈ ഒരു ഓസ്ട്രേലിയ സന്ദർശനത്തിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം.
ആസ്മ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഫസ്റ്റ് മെൽബൺ, സോറി, നോട്ട് ഇൻ മെൽബൺ, ബ്രിസ്ബെയിനിലായിരുന്നു ഷോ ഉണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ടാണ് പക്കാലൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ഇവൻറ്റ് കമ്പനി ആയിട്ടുള്ള ഇവരെന്നെ പിച്ച് ചെയ്യുന്നത്. സോ അതിന്നാണ് ആ ഷോ, 8-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഇന്നാണ് ഷോ.
സോ എന്തായാലും യാതൊരു സംശയവുമില്ല, ഡെപ്സി നമ്മുടെ കേരളത്തിലും അതിന് ഇന്ത്യയിലും വളരെയധികം തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന, ഓസ്ട്രേലിയയിലും ഒരു തരംഗമായി മാറുന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഡെപ്സിയെ പറ്റി ഒട്ടേറെ പേർക്ക് അറിയാമെങ്കിലും നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ ശ്രോതാക്കൾക്ക് വേണ്ടി ഡെപ്സിയുടെ ഒരു യാത്ര, അതായത് തല്ലുമാലയിലേക്കുള്ള ആ പ്രൊമോ ഗാനത്തിലേക്കുള്ള യാത്ര, അതിലാണല്ലോ ഏറ്റവും ഹിറ്റായത്, ഒരു തുടക്കം അതായിരുന്നു. അതിനുശേഷം പല പ്രൊമോകളും ചെയ്തു കഴിഞ്ഞു, അതൊന്ന് പറയാം.
ഞാൻ നിങ്ങളൊക്കെ പോലെ ഒരു പ്രവാസിയായിട്ട് ദുബായ്, UAE എന്ന് പറഞ്ഞ ഒരു കൺട്രി ബേസ്ഡിലെ ദുബായിലൊക്കെ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു ആസ് എ ട്രാവൽ കൺസൾട്ടൻറ്റ്. ലൈക്ക് ഒരു 6 ഇയേഴ്സ് ഓഫ് ആ ഒരു ട്രാവൽ കൺസൾട്ടൻറ്റ് ലൈഫിന് ഒരു വൈൻഡ് അപ്പ് ഉണ്ടാവാൻ കാരണം കൊറോണ ആയിരുന്നു. ദെൻ ആഫ്റ്റർ ഐ ബാക്ക് ടു മൈ ഹോം ആൻഡ് ഒരു 10-25 ദിവസം, 28 ദിവസമൊക്കെ ഞാൻ അവിടെ താമസിക്കേണ്ട, ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ബിക്കോസ് ഓഫ് ഐസൊലേഷൻ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ കൊറോണ ഉണ്ടായിരുന്ന സമയത്ത്. സോ ദെൻ ആഫ്റ്റർ ആ സമയത്ത്, ആ പീരീഡിൽ ഞാൻ കുറച്ച് ട്രാക്കൊക്കെ സ്വന്തമായിട്ട് എഴുതി, ലൈക്ക് ഇൻ മൈ ചൈൽഡ്ഹുഡ് ഞാൻ എഴുതായിരുന്നു. സോ ആ ഒരു കൈൻഡ് ഓഫ് സാധനം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചു ഇൻ ആ ഒരു പീരീഡിൽ. അങ്ങനെയാണ് 3-4 ട്രാക്ക് എഴുതി, പിന്നെ അത് അറൌണ്ട് ഒരു 15-16 ട്രാക്കോളം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു ആ ഒരു 28-29 എൻ്റെ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ സ്കൂൾ ഡേയ്സിലൊക്കെ തന്നെ ഞാൻ പാടായിരുന്നു. പക്ഷെ അത് അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് എത്തുന്നത് ഇൻ മൈ 30 ആയിരുന്നു. ലൈക്ക് എൻ്റെ 30-ാമത്തെ വയസ്സിലായിരുന്നു. ഓക്കെ, ഐ ക്യാൻ ഡു സംതിങ് റിയൽ എന്നുള്ള മൂഡിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് ഇൻ 30.
അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് തല്ലുമാല എന്ന ആ സിനിമയുടെ പ്രൊമോ ഗാനം ഒന്ന് കേൾക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടുതൽ താല്പര്യം.
ഓക്കെ,
നമുക്ക് വേണ്ടി ഒന്ന് പാടിക്കൊണ്ട് നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് വൈകാതെ തന്നെ പോകാം.
ഷുവർ ഷുവർ. ഓക്കെ, എല്ലാരും ചൊല്ലണതല്ലിവൻ കജ്ജൂക്കുള്ളൊരു കാര്യക്കാരൻ മുഞ്ചാണ്, ഇളങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാരൻ കടലാണ്, നീന്തി കയറിയ പോരിശയുള്ളൊരു വാലേക്കാരൻ നെഞ്ചാണ്, ലഞ്ചി കൊഞ്ചണ കണ്ണഞ്ചുന്നൊരു സുഗുണ്ടൈമൊരു ശരിയുണ്ട്, കാതലും കടുക്കനും വേറണ്ട്, അതപിന് മുളപ്പൊരു ലേസൻഡ് കളിയാണ് കജ്ജില് വേറണ്ട്, മണിയറ തുറക്കണ ചിരിയുണ്ട്, ചിരിയിൽ ചേല് പൊതിഞ്ഞിണ്ട്, അരിമുള കണക്കിന് കഥയുണ്ട്, കഥയാണേ പറയാനേരണ്ട്.
യാതൊരു സംശയമില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് ത്രസിപ്പിക്കുന്നതിന്, യാതൊരു സംശയമില്ല. മലബാറിൻ്റെ ഒരു ഫീല് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്?
ഓഫ് കോഴ്സ്, ഞാൻ എപ്പോഴും എൻ്റെ കൾച്ചർ റെപ്പ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് ഐ എം നോട്ട് ഡൂയിങ് സംതിങ് എൽസ്, ലൈക്ക് എന്തൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്, വാട്ട് എവർ ഐ എം ക്രിയേറ്റിംഗ് ഇറ്റ്സ് ഓൺ ഫ്രം, അല്ലെങ്കിൽ അത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റും എല്ലാം ഇറ്റ്സ് ഓൾ ഫ്രം നമ്മുടെ സോയിലാണ്, നമ്മുടെ മണ്ണിൽ നിന്നാണ്. അവർക്ക് പറച്ചിലുണ്ട്, അവര് എന്ത് കാര്യം ഇപ്പം പ്രൊവേർബ്സ് ഒക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട്, നെക്സ്റ്റ്, അതായത് താഴെയുള്ള ജനറേഷനിൽക്ക് പറഞ്ഞു തരുന്ന അഡ്വൈസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പ്രൊവേർബ് പോലെയാണ്. ലൈക്ക് പയഞ്ചൊല്ലിനെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ്, ചത്ത് കിടക്കാനുള്ള ചമഞ്ഞെടുക്കണോണ്ടോന്ന് അയ്യേ എന്നൊക്കെ പറയണ പോലത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ പ്രൊവേബാണ് അത്, നല്ല പഠിക്കുക, രണ്ട് വാക്കുണ്ടാവുള്ളൂ, പക്ഷെ അതൊരു 2-3 ലൈഫിനുള്ള അഡ്വൈസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ദേ ആർ ലൈക്ക്,
അതായിരിക്കുമോ യുവാക്കൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ എന്തായിരിക്കും?
അതെനിക്കറിയാൻ പാടില്ല, ബിക്കോസ് ഞാൻ എൻ്റെ സൗണ്ട് ഓഫ് കോഴ്സ് എൻ്റെ ആ ഒരു സോണിക്ക് ഏത് പാട്ടിലും എൻ്റെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാവണം. ഓക്കെ, ഒരു ഓഡിയൻ്റ് കേൾക്കുമ്പോൾ ഓക്കെ ദാറ്റ്സ് ഡാപ്സീസ്, ആ ഓക്കെ ഇത് ഡാപ്സിൻ്റെ പാട്ടാണ്. ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എനിക്ക് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ള ഡിമാൻഡ് ഉണ്ട്. ആൻഡ് ഐ എം ഡൂയിങ് ദാറ്റ് ത്രൂ മൈ ഫോ കൈൻഡ് ഓഫ് സൗണ്ട് ആൻഡ് മൽബാർ. ഇത് രണ്ടുമാണ് ഞാൻ ക്ലബ് ആൻഡ് മെർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്ത് അതർ സൗണ്ട്സ്.
അയ്യാന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമുള്ള എങ്ങനെയാ അയ്യാന്നല്ലേ?
ഐ ഐ ഐ, അതൊരു കോമഡി പരിപാടിയാണ്. ലൈക്ക് ഐ ഐ ഐ ഐ എന്നൊക്കെ പറയണേന് നമ്മൾ സ്ലോ ആക്കിയാൽ ഐ ഐ ഐ ആയി കിട്ടും. ഇപ്പം ഒരു 120 ഓടണ ഒരു സാധനത്തിനെടുത്തിട്ട് 50 or 60 അത് ഐ ഐ ആയി എന്നാവും. അപ്പോൾ
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റാപ്പിലേക്ക് അത് കൊണ്ടുവരികയാണ്.
അങ്ങനെയുള്ള പല പറച്ചിലുകളെയും ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ട് എൻ്റെതായ ശൈലിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിൽ ഡേറ്റ് ലൈക്ക് മണവാളൻ തഗ്ഗാണെങ്കിലും ഓളമപ്പാണെങ്കിലും മലബാറി ബാങ്കറാണെങ്കിലും മലർക്കുടി ആണെങ്കിലും ഈവൻ സാമ്പാറാണെങ്കിലും ലൈക്ക് ഇറ്റ്സ് ക്ലിയർ ഞാനൊന്നും എൻ്റേതായ രീതിയിലൊന്നും ഇന്നോവേറ്റ് ചെയ്തിട്ടില്ല. വാട്ട് ഐ എം ഗെറ്റിംഗ് ഇസ് ഫ്രം മൈ പാസ്റ്റ്, എൻ്റെ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ. ഞാൻ എൻ്റെ പുതിയ ചേരുവകൾ അടങ്ങിയ ഇൻഗ്രീഡിയൻസിൽ കൂടെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്.
നമ്മുടെ ഒരു ഓസ്ട്രേലിയയിലെ യുവാക്കൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങൾ, അത് ഉൾപ്പെടുത്തി ഒരു ചെറിയൊരു റാപ്പിംഗ്.
പറയാം ഒരു കഥ പറയാം, മലയാള കഥ പറയാം, കാടും മലമേടും കൂട്ടുണ്ടേ, കര കാണാം കല കാണാം, മലയാള കര കാണാൻ തുഴയാനായി കൂടെ കൂടുന്നു, കൂടേറാൻ കൂടെ പോരുന്നു. ഇത് ഞാൻ ആദ്യം എഴുതിയ പാട്ടായിരുന്നു. കര എന്നാണ് ഈ പാട്ടിൻ്റെ പേര്. ഇറ്റ്സ് ഓൾ അബൌട്ട് കേരള, അല്ലെങ്കിൽ ആ മണ്ണ്, മല, വെള്ളം, നദി. നമുക്ക് കുറേ നമ്മൾ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്ന ആ ഒരു സംഭവം ഉള്ള ആൾക്കാരാണ്. സോ എനിക്കത് തന്നെയാണ് ഏറ്റവും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ടിൽ ഡേറ്റ് കേരളമാണ് എനിക്കല്ലത്.
എന്തായാലും ഇത്തരത്തിൽ ഒരു റാപ്പിംഗ് സ്റ്റൈലിലൂടെ നമ്മുടെ യുവാക്കൾക്ക് കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് എങ്ങനെയാണ് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു യാത്രയായിരിക്കുമല്ലോ താങ്കൾക്കുണ്ടായിരുന്നത്?
ഓഫ്കോഴ്സ് ആസ് എ ഹ്യൂമൻ ബീങ് ഇൻ ടു എൻ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് ആഫ്റ്റർ ഡൂയിങ് സംതിങ് ഫ്രം ദുബായ് ഓൾ ദ വേ ഫ്രം ദുബായ് ഞാൻ നാട്ടിലെത്തിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഞാൻ ആർട്ടാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള വ്യക്തമായ ധാരണാബോധം എൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ച് വർക്ക് ചെയ്തു ലൈക്ക് 12 to 13 ട്രാക്സ് ആഫ്റ്റർ മലബാർ സോറി മണവാളൻ തഗ് കിട്ടി. സോ ഞാനിതാണ് ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഡൂ വിത്ത് മൈ ലൈഫ്. എൻ്റെ ലൈഫ് എന്തും വട്ട് എവർ ഐ എം ഡൂയിങ് ഐ വോണ്ട് ടു ബി എ മ്യൂസിഷ്യൻ ഓർ ഐ വോണ്ട് ടു ബി എൻ ആർട്ടിസ്റ്റ്. ഈ ഒരു തീരുമാനം 30 ശേഷം ലൈക്ക് 2.5 years ഐ എം ഞാൻ വർക്ക് ചെയ്തു. ടിൽ ഐ എം ഡൂയിങ് ദാറ്റ് നവ് ഐ മീൻ മെൽബൺ ഐ എം ടോക്കിംഗ് വിത്ത് യു വിത്ത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മൈ ആർട്ട്. ആൻഡ് അന്ന് മറ്റ് പലർക്കും തെറ്റായി തോന്നിയ ഒരു തീരുമാനത്തെ ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ എന്ത് ചിന്തിക്കുകയാണെങ്കിലും ഡാപ്സി എന്ന് പറഞ്ഞ ആ ഒരു ആർട്ടിസ്റ്റ് മുഹമ്മദ് ഫാസിലുള്ള ഞാൻ ഐ എം ഹിയർ, ലൈക്ക് ഐ എം ഹിയർ വിത്ത് മൈ ആർട്ട് എന്ന് പറയുമ്പോൾ ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര പ്രൗഡാണ്. സോ ഇൻഡിപെൻഡൻ്റ് ആയാലും ഇഫ് യു ആർ റിയലി ഇൻ ടു ഇറ്റ് യു വിൽ ഗെറ്റ് വാട്ട് എവർ യു ആർ ലുക്കിംഗ് ഫോർ. അത് ആരായി കഴിഞ്ഞാലും എവിടെ നിന്നാണെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവന് ആർട്ടിലൂടെ എന്തെങ്കിലും പെർസ്യൂ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ള കാണിക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ഡെപ്സി ഓൾവേസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച് ഓസ്ട്രേലിയ. പിന്നെ നമ്മുടെ പക്കാലൊക്കെ ഉള്ള അതുപോലെ തന്നെ ആസ്മ.
എന്തായാലും ഡെപ്സി ഒരു ഡോക്യുമെൻ്ററി താങ്കളെപ്പോലെയുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തി അവിടെ സൗത്ത് സൈഡ് എന്ന പേരിൽ എടുക്കുന്നുണ്ടല്ലോ, എടുത്തിട്ടുണ്ടല്ലോ, അതിൽ താങ്കളും ഇൻപുട്ട് നൽകിയിട്ടുണ്ട്. ഹിപ് ഹോപ്പ് കൾച്ചറിന് ഏത് രീതിയിലാണ് യുവജനങ്ങൾ? അതിൽ എന്താണ് കൂടുതലായിട്ട് താങ്കൾക്ക് ഇവിടെ നമുക്ക് പങ്കുവെക്കാൻ കഴിയുക, ഹിപ് ഹോപ്പ് കൾച്ചറിനെ സ്വാധീനിക്കാൻ കഴിയും, അതിന് താങ്കൾ ശ്രമിക്കുന്നുണ്ടോ?
ഓഫ്കോഴ്സ്, ഞാൻ മാത്രമല്ല ആസ് എ പേഴ്സൺ, ഞാനൊരു ആർട്ടിസ്റ്റ് മാത്രമാണ് ഫ്രം സൗത്ത് സൈഡ്. ആസ് എ പേഴ്സൺ ഞാനൊരു ആർട്ടിസ്റ്റാണ് അവരുടെ കൂടെ. അതുപോലെ തന്നെ എനിക്കിപ്പോൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതിൽ ഓഫ്കോഴ്സ് എസ് എ, അല്ലെങ്കിൽ മനുഷ്യരിലുള്ള ആർട്ടിസ്റ്റുകൾ ബാക്കിയുള്ളവർ, പിന്നെ ഓഫ്കോഴ്സ് വാഡൻ, ഹൃഷി, ബേബി ജീൻ, അതുപോലെ ഈ സൈഡിലേക്ക് ഞാൻ എടുക്കുക, അവരൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, ഈവൻ പരിമൽ ഷേയ്സ്, ഹനുമാൻ കൈൻഡ്, സ്ട്രീറ്റ് അക്കാഡമിക്സ്, തിരുമാലി, ഫെജോ, തഡ്വൈസർ, ഇനി ആരെങ്കിലുമൊക്കെ പേരെടുത്ത് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇത്രയും സമയത്തിൽ എനിക്ക് എല്ലാവരും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ദ കമ്മിങ് അവരിന്നങ്ങാട്ടൊക്കെ മുന്നേ വർക്ക് ചെയ്ത് ഒരുപാട് റെസ്പെക്ട്, എം സി കൂപ്പർ, ഇവരൊക്കെ മുന്നേ വർക്ക് ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളാണ്. ടിൽ ദ ആർ ഹിയർ ഇൻ ദ ടൗൺ, അവരിപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
യുവാക്കളെ എത്ര എങ്ങനെയാണ് സ്വാധീനിക്കാൻ കഴിയുക?
അതല്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. നോ ബഡി ക്യാൻ സർവൈവ് ബിക്കോസ് നമ്മൾ എത്ര ആർട്ട് ഇറക്കി കഴിഞ്ഞാലും റവന്യൂ സൈഡിൽ എന്തെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ കാണ്ട് ഏബിൾ ടു ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ് ആർട്ട്. സോ ഇൻ ദ എൻഡ് വെറും അടിപൊളി കണ്ടന്റ് ഇറക്കുക, ഐ ഹീസ് നോട്ട് ഗെറ്റിംഗ് സംതിങ് ഫ്രം ആർട്ട് എന്ന് പറഞ്ഞാൽ ഹൗ വിൽ സർവൈവ്? സോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഐ തിങ്ക് ഐ ബിലീവ് ദാറ്റ് മോർ ദാൻ 10 to 20+ ആർട്ടിസ്റ്റ് നൗ ഹാവ് ഹാവിങ് അവർക്ക് അവരുടെ ഫീഡിങ്ങും നടക്കുന്നത് ത്രൂ ആർട്ട് ആൻഡ് സ്റ്റേജ് ലൈവ് ഷോസ് ആണ് ഒരു ആർട്ടിസ്റ്റിനെ പിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ഹാവ് ഗെറ്റിംഗ് ഷോസ് നൗ,
ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്
ഓഫ് കോഴ്സ് ഫ്രം കോളേജ് ആൻഡ് ഓൾ ഓൾ ദ പീപ്പിൾ. ലൈക്ക് ഞങ്ങളെ പാട്ട് കേൾക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ കോളേജിൽ ഷോസിന് കേരളത്തിൽ, നൗ ഐ മീൻ ഓസ്ട്രേലിയ, ബിക്കോസ് ഓഫ് വാട്ട്, ലൈക്ക് യു ഗൈസ് വാണ്ട് ടു ലിസൺ ദ ആർട്ട് വാട്ട് ഐ ഹാവ് ഡൺ. സോ ദാറ്റ്സ് വാട്ട് ദ റെസ്പെക്ട് ആൻഡ് ലവ് യു ഗൈസ് ആർ ഗിവിംഗ്.
ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ ഒരു റാപ്പ്?
നോ, ഐ ഫെൽ ലൈക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നി. ലൈക്ക് ഒരു സ്ക്രാച്ചിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയി വർക്ക് ചെയ്ത് വന്നൊരു ആർട്ടിസ്റ്റിന് ഇവിടെ ഇത്രയും വലിയൊരു അതർ വൺ വിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കൺട്രിയിലെത്താൻ കഴിയുമെങ്കിൽ എവ്രിബഡി ക്യാൻ ഡു ദാറ്റ് ഷെറ്റ്. സോ ഡ്രീം ചെയ്ത എല്ലാതൊക്കെ പർസ്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് വി ക്യാൻ ഡു വിത്ത് ആർട്ട് എന്നുള്ള ഇതിന് ഒരു സാധനമുണ്ട്. ഓക്കെ, പ്ലേ ബാക്ക് സിംഗർ ആയാലും അല്ലെങ്കിൽ സിനിമൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ് കെയിം ഹിയർ, ബട്ട് ഇൻ കേസ് ഓഫ് ഇപ്പോൾ റിബിൻ ചേട്ടൻ ഇവിടെ വന്ന് പെർഫോം ചെയ്തു, റിബിൻ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഡി ജെ, ജസ്റ്റ് ലൈക്ക് 2-3 months ബാക്ക്. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്കും വിൻഡോസ് ഈസ് ഓപ്പൺ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അപ്രോച്ചാണ് ഇപ്പോൾ ആസ്മ ആണെങ്കിലും അല്ലെങ്കിൽ ഇവരാണെങ്കിലും. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, ഇവരൊക്കെ ഞങ്ങൾ യു കെയിലെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്, മീ ആൻഡ് തിരുമാലി അഡ്വൈസർ. സോ
ഓപ്പർച്യൂണിറ്റീസ്
മോർ ഓവർ അത് ഓർഗനൈസ് ചെയ്യുന്നവരും എന്താ കാണുന്നത് ഒക്കെ, ഞങ്ങളും ഓൾ ദ വേ ഫ്രം കേരള ആൻഡ് വി വോണ്ട് ടു റെപ്പ് അവർ കൾച്ചർ. That's the main reason artists are here. അതെ,
നമ്മൾക്കും വളരെ സന്തോഷമാണ് ഇന്ന് ഡെപ്സി ഇവിടെ എത്തിയതിലും. ഒരു വേറൊരു ലിസണേഴ്സിനെയും കൂടി നമ്മൾക്ക് കിട്ടുകയാണ്.
കാരണം I got you.
The music that you
of bring, course ഇന്റെ നാടാണ്, ഞാൻ I'm rapping my culture. അതിനൊക്കെ ഭയങ്കര ധൈര്യത്തോടെ ആരെ കണ്ണിൽ നോക്കിയിട്ടും പറയുകയും I'm from Kerala.
പുതിയതായിട്ട് നമുക്ക് ഒരു ഒരു പാട്ട് കൂടി ഒന്ന് പാടാമോ? വേറെ പുതിയതായിട്ട്
പുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് പാടാൻ കഴിഞ്ഞ ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആൽബത്തിലുള്ള ഒരു ട്രാക്കാണ്, അതിൻ്റെ പേര് 100 എന്നാണ്.
ഓക്കെ,
ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഇന്നർ സോൾ ആൻഡ് പീസ് വാട്ട് യു ഹാവ് ഏൺ എന്നുള്ളത്. എനിക്ക് കിട്ടിയത് മ്യൂസിക് ത്രൂ ആണ്. സോ ദാറ്റ് ഈസ് വാട്ട് കോൾ 100. അകമിലെ തെളിവിനെ അതിർപ്പത്തിൽ അലിച്ചിടിൻ, അതരം നിറച്ചതിൽ അരിഞ്ഞിടും മുരിഞ്ഞിടും, മധുഹിൻ്റെ കെട്ട് കണക്കെടുത്തിടും നിരത്തിടും, നിലക്കൊള്ളാൻ അറിലിൻ്റെ നടുപിടി കൊടുപിടി, അവർ അടുക്കിയ കടുപിടി കൂട്ടണ അടിപിടി നടക്കണ പെട്ടക്കെട്ട കാലം, മനസ്സകം ചിരിച്ചൊരു നിരിചരി ചിരിചരി പരിചരി നിരിച്ചത്, അവർ ഒരു കണക്കളത്തിൽ കളിക്കണ ഗതികെട്ട കരം വെട്ട പതറിയ നേരം, പുറമാലെ പലതിന് നിറഞ്ഞതിലഞ്ഞലി തുലഞ്ഞതിലഞ്ഞ് പതിഞ്ഞ് അകമിയിലെ അങ്ങനെ 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 പോകും. ഇതൊരു ആഫ്രോ പ്രൊഡക്ഷനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് മലബാർ ട്രാക്ക്.
ഇപ്പോൾ നമ്മുടെ മലയാളം അല്ലെങ്കിൽ ഇന്ത്യ ഇവിടുത്തെ ഗായകരെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്വാധീനം മാറിക്കഴിഞ്ഞാൽ, വിദേശത്തു നിന്നുള്ളവർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്?
എനിക്കങ്ങനെ ഒരു ആർട്ടിസ്റ്റായിട്ട് പറയാൻ ഇപ്പോഴും ടിൽ ഡേറ്റ് ഐ ഡോണ്ട് നോ, ബിക്കോസ് ഞാൻ മറ്റുള്ള വ്യക്തികൾ കേൾക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ വാട്ട് ദേ ആർ ഗെറ്റിംഗ് എക്സാക്ട്ലി ഐ ഡോണ്ട് നോ, ബട്ട് എനിക്ക് കിട്ടുന്നത് താളം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ലീഡിൻ്റെ ടോണ്. ലാംഗ്വേജ് വൈസ് എനിക്ക് അതിൽ നിന്നും ഗെയിൻ ചെയ്യാൻ കഴിയില്ല, ബട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് വൈസ് ഞാൻ എപ്പോഴും ആസ്വദിക്കുന്ന ആ മ്യൂസിക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ലാംഗ്വേജ് വൈസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആഫ്രോയിൽ എനിക്ക് ഇഷ്ടമാണ്, റഗീറ്റൻ, മുമ്പത്തൻ, EDM ആയിട്ടുള്ള കുറേ ജോണറുകളുണ്ട്, ഇതൊക്കെ ഞാൻ കേൾക്കുന്നതാണ്. ഇപ്പം ഹൗസ് മ്യൂസിക് ആണെങ്കിലും എനി ജോണർ നമുക്ക് ആ മ്യൂസിക്കിൽക്ക് എനിക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എൻ്റെ മൈൻഡിനെ എൻഗേജ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഐ ലിസൺ ടു ഇറ്റ്, അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും എന്ത് സാധനമാണ്.
എങ്ങനെയാണ് ഒരു ഒരു പാട്ട് വരികൾ എഴുതാൻ തുടങ്ങുന്നതും ആ ഒരു റാപ്പാക്കി മാറ്റുന്ന ആ ഒരു
അത് രണ്ട് ടൈപ്പ്. ഒന്ന് ഫസ്റ്റ് ഐ ഐ ബിൽഡ് സം ടോൺ, ദെൻ ഐ ഞാൻ എന്തെങ്കിലും അതിൻ്റെ ബാക്കിൽ എഴുതും, ഇപ്പോൾ ഒരു താളുണ്ടാക്കി അതിൻ്റെ മേലെ എഴുതും, പിന്നെ അത് പാടലാണ്. മൂന്ന് സ്റ്റെപ്പ്. ഇത് ആദ്യം സംഭവിക്കുന്നത് ചിലർ ബീറ്റ്, ഇപ്പോൾ ഹിപ്പ് ഹോപ്പിലാണെങ്കിൽ ദർ ഇൽ എ ലോട്ട് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആർ മേക്കിംഗ് ബീറ്റ്സ് ഇൻ ഫ്രണ്ട്, ദർ ഇൽ മേക്ക് ദ ബീറ്റ് ഫസ്റ്റ്, ദെൻ ദെൻ ആഫ്റ്റർ ദർ ഇൽ സെൻഡ് ടു റാപ്പേഴ്സ് ലൈക്ക് മീ ആൻഡ് എനി അതർ. യാ, ഒരു പത്ത് ബീറ്റ് അയച്ചു കഴിഞ്ഞാൽ ഇഫ് ഐ എം ഗെറ്റിംഗ് സംതിങ് ഫ്രം വൺ ബീറ്റ് ഓർ എനി അതർ, സോ ഞാൻ അതിൽ എന്തെങ്കിലും എഴുതി കമ്പോസ് ചെയ്ത് ഐ വിൽ സെൻഡ് ബാക്ക് ടു ഹിം. സോ ദർ വേറെ പാട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മണവാളം തഗ്ഗിൽ എം എച്ച് ആർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു ബീറ്റിലേക്ക് ഞാൻ എൻ്റെ കമ്പോസ്ഡ് എഴുതി പാടിയ വേർഷൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ബീറ്റ് അവിടെ പ്ലെയിനായിട്ട് ഉണ്ടാവുന്നതാണ്, അത് പ്രൊഡ്യൂസറാണ് മേക്കുന്നത്. ദാറ്റ്സ് വാട്ട് എം എച്ച് ആർ ആൻഡ് റിഷി ഓൾ ദ പീപ്പിൾസ് ഡൂയിങ്.
ഇപ്പോൾ ഡാപ്സിയെ പോലുള്ള കലാകാരന്മാർ, നമ്മൾ ബാക്കിയുള്ള സംഗീത രീതികളിൽ നമ്മൾ കുറേ കലാകാരന്മാരെ കാണുന്നുണ്ട്, പക്ഷേ ഡാപ്സിയെ പോലുള്ള കലാകാരന്മാർ നമ്മുടെ അവിടെ കൂടുതലായിട്ട് അവർക്ക് സാധ്യതകളുണ്ടോ? അതുപോലെ തന്നെ ജോലി സാധ്യതകളും ഈ രംഗത്ത് ആവശ്യത്തിനുണ്ട്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ?
മ്യൂസിക് അല്ലെങ്കിൽ ആർട്ട് ഇൻ്റർനാഷണൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദർ ഇസ് നോ ലാംഗ്വേജ് ബാരിയർ ഫോർ ദാറ്റ്. ഒരു മിക്സിംഗ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ, ഇറ്റ്സ് ഓൾ വാട്ട് ഈസ് ഡൂയിങ് വിത്ത് ദാറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ അവനൊരു പാട്ട് കൊടുക്കണം പറഞ്ഞ ഒരു ആഫ്രോ ബീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവനെങ്ങനെ അതിന് ഡെലിവറി ചെയ്യണമെന്നുള്ളതായിരിക്കും അനുസരിച്ചിരിക്കും ഒരാൾ. സോ ഐ ബിലീവ് ദാറ്റ് ഇപ്പം എൻജിനീയറിങ് അല്ലെങ്കിൽ ബാക്കിയുള്ള കൈൻഡ് ഓഫ് എന്ത് എഡ്യൂക്കേറ്റ് കൊമേഴ്സ് അല്ലെങ്കിൽ എന്താണെങ്കിലും അതേപോലെ തത്തുല്യമായ രീതിയിലുള്ള ഒരു വാല്യൂസ് ദർ ഫോർ ആർട്ട് ഓൾസോ. ലൈക്ക് ഇപ്പോൾ വെബ് ഡിസൈനർ, ഇറ്റ്സ് ആൻ ആർട്ട് ടൈപ്പിൽ, അല്ലെങ്കിൽ ഒരു ഡിസൈന്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ലൈക്ക് സംതിങ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, അല്ലെങ്കിൽ മ്യൂസിക് ജിംഗിൾസ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിലും മിക്സിങ് മാസ്റ്ററിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്യൂരിഫിങ് കുറേ പരിപാടികൾ ഇതിൻ്റെ ഇടയിലുണ്ട്. സോ ഇപ്പോഴും ആരും ആ ഏരിയ ഓവർ കുറേ അധികം കവർ ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ.
നമ്മുടെ നാട്ടിൽ ഇനിയും സാധ്യതകളുണ്ട്, യുവാക്കൾക്ക് ഈ രംഗത്തേക്ക് വരാവുന്ന സാധ്യതയുണ്ടെന്നാണ്.
അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വി ക്യാൻ വർക്ക് ത്രൂ എവിടെയാണെങ്കിലും ഇൻ എ ലാബ് വി ക്യാൻ വർക്ക്. ഒരു ഹെഡ്ഫോണും ഒരു നല്ലൊരു സെൻസ് ഓഫ് സൗണ്ടിന് ഒരു സെൻസ് ഉണ്ടെങ്കിൽ, ഇഫ് ഹീ ക്യാൻ കൺട്രോൾ ഡോ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഡോ അവന് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഡു, എനിബഡി ക്യാൻ ഡു. അത് അവർക്കും ചെയ്യാം, ഷീ ക്യാൻ ഓൾസോ ഡു. അങ്ങനെയൊന്നും ഒരു സെൻസാണ്.
ഡാപ്സി ഇപ്പോൾ കുറേ പ്രൊമോസിൽ പുതിയ സിനിമകളുടെ പുലിമടയുടെ പ്രൊമോയിലും ഒക്കെ ഗാനം കൊടുത്തിരിക്കുന്നത് ഡാപ്സിയാണ്. ഇനി എന്താണ് പുതിയ പ്രോജക്ട്സ് ഉള്ളത്, അതേക്കുറിച്ചും കൂടി ഒന്ന് പങ്കുവെച്ചു വയ്ക്കാം.
പുലിമട ജോയിച്ചേട്ടനക്ക് ഒരു അതൊരു കല്യാണം റിലേറ്റഡ് ഒരു പടുവായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പാട്ട് വേണമെന്നുണ്ടായിരുന്നു. സോ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇനി നിവിൻ പോളിൻ്റെ ഒരു ട്രാക്ക്, ഐ ഡോണ്ട് നോ വെൻ ഇറ്റ് വിൽ ബി റിലീസ്, ഡേറ്റ് എനിക്ക് എക്സാക്റ്റ് അറിയില്ല. ഐ തിങ്ക് ദ ഷൂട്ട് ആൻഡ് എവറിത്തിങ് ഹാസ് ഡൺ, അത് ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ട്രാക്ക് ഉണ്ടാവും. പിന്നെ ഒരു ട്രാക്ക് ജനുവരി ആഫ്റ്റർ അറിയുള്ളൂ, അതൊരു ഒന്നൊന്നര പാട്ടായിരിക്കും. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യനും അതുപോലെ തന്നെ ആക്ടറും ആയിട്ടുള്ള രണ്ട് കൊളാബറേഷൻ്റെ കൂടെ ഉള്ളൊരു ചെറിയ ഞാനെന്ന കൊളാബറേഷനുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഡിക്ലെയർ ചെയ്യാൻ കഴിയാത്തത് വൺസ് ഐ ഗെറ്റ് ദ കൺഫർമേഷൻ അബൌട്ട് ദാറ്റ് ഐ ഡെഫിനറ്റ്ലി.
എന്തായാലും നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്ന മുൻപ് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു അവസാന ഗാനം കൂടി ഒന്ന് കേട്ടാൽ കൊള്ളാം.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പയപ്പാട്ട് പുതിയതാക്കി ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, അത് പാട്ട് മാത്രമേ പാടിയുള്ളൂ. സോ നെക്സ്റ്റ് സംതിങ് ലൈക്ക് ഞാൻ ചെയ്തതും കൂടി വരുന്നുണ്ട്. മലർക്കൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർക്കവും കണ്ട്. മലർക്കൊടിയെ ഞാനിന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്. ആയി ആയി ആയി. അപ്പം എല്ലാവരും മറക്കണ്ട, ഇന്നാണ് നമ്മുടെ ഷോ വരുന്നത്. എല്ലാവരും എത്താ. ഓൾ ദ ബെസ്റ്റ് മറ്റുള്ള എല്ലാ മ്യൂസീഷ്യൻസിനും, അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച്
എസ് ബി എസ്. വളരെയധികം നന്ദി ഡാപ്സി. ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി, ഓസ്ട്രേലിയയിലെ മലയാളികൾക്കായി ഇന്നത്തെ പരിപാടിയിൽ സ്റ്റുഡിയോയിലെത്തി തന്നെ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി ഡാപ്സി.
താങ്ക് യു സോ മച്ച് എസ് ബി എസ്.
എല്ലാവിധ ആശംസകളും നേരുന്നു വരുന്ന പ്രോജക്ട്സുകൾക്കെല്ലാം തന്നെ. മലയാളത്തിലെ യുവഹൃദയങ്ങളുടെ വലിയ ത്രസിപ്പിക്കുന്ന ഗാനങ്ങൾ അവർക്കായി ഒരുക്കുന്ന ഡാപ്സിയാണ് ഇന്ന് SBS മലയാളത്തിൽ പ്രത്യേക അതിഥിയായി എത്തിയത്. ഡാപ്സിക്ക് ഒരിക്കൽ കൂടി SBS മലയാളത്തിൻ്റെ നന്ദി പറയുന്നു. ഇനി മറ്റു പരിപാടികളിലേക്ക് പോവുകയാണ്. SBS മലയാളത്തിൽ ഇന്ന് മറ്റു റിപ്പോർട്ടിലേക്ക്.